Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി വചനവീ
പുറപ്പാട് ഗ്രന്ഥത്തിന്റെ രചനയിൽ മൂന്ന് പാരമ്പര്യങ്ങൾ ഇടകലർന്ന് കിടക്കുന്നതായിട്ട് നാം മനസ്സിലാക്കി. അവ യാവേയിസ്റ്റ്, ലോയിസ്റ്റ്, പ്രീസ്റ്റ്ലി അല്ലെങ്കിൽ പൗരോഹിത്യ പാരമ്പര്യങ്ങളാണെന്നും നാം കണ്ടതാണ്. മോശ സ്വീകരിച്ച 10 കൽപ്പനകളുടെ വിവരണത്തിന് ശേഷം പൗരോഹിത്യ പാരമ്പര്യത്തിലുള്ള ഇസ്രായേലിൻ്റെ ആരാധനയും ആരാധനക്രമവും പൗരോഹിത്യ വസ്ത്രങ്ങൾ, ബലിപീഠം, ബലിയർപ്പണം എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് പുറപ്പാടിൻ്റെ 24 അധ്യായം മുതൽ കാണുന്നത്. ഈ നീണ്ട ഭാഗം പരാമർശിക്കുന്ന ആരാധനക്രമപരമായ പ്രയോഗങ്ങളും അവയുടെ വിവരണങ്ങളും ഇന്നത്തെ പ്രക്ഷേപണത്തിൽ നമുക്ക് ശ്രവിക്കാം.
ആദിയിൽ ദൈവത്തോടൊത്തു വസിച്ചൊരു നാദസ്വരൂപമേ വിശ്വവിജ്ഞാനമേ പൃഥ്വിയെ സൃഷ്ടിച്ചു പാലിച്ചു പോരുന്ന ത്രിത്വൈക ദൈവമേ തവ ഗീതി പാടാം. ഞങ്ങൾ തവ ഗീതി പാടാം.
ഉടമ്പടികളും കരാറുകളും ആധാരം ചെയ്ത് കഴിഞ്ഞെങ്കിലേ അതിന് നിയമപ്രകാരമുള്ള വില കൽപ്പിക്കാറുള്ളൂ എന്ന് നമുക്കറിയാവുന്നതാണ്. ഇതുപോലുള്ളൊരു ചടങ്ങിന്റെ കാര്യമാണ്, ദൈവവുമായി മനുഷ്യൻ ഉടമ്പടി ഉണ്ടാക്കുന്ന കാര്യമാണ് പുറപ്പാട് ഗ്രന്ഥത്തിലെ 24 അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ആധാരപ്പെടുത്തുന്ന രീതി പുരാതനകാലത്തേതിൽ നിന്നും ഇന്ന് വളരെ വ്യത്യസ്തമാണെന്ന് പറയേണ്ടതില്ലല്ലോ. യാവേയിസ്റ്റ് പാരമ്പര്യമനുസരിച്ച് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരായ 70 പേർ മോശയോടും അഹ്റോനോടുമൊപ്പം സീനായി മലമുകളിലേക്ക് കയറി ചെന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് വിരുന്ന് സൽക്കാരത്തോടുകൂടിയാണ് കൽപ്പനകൾ സ്വീകരിച്ച് ഉടമ്പടി ഉറപ്പിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇലോയിസ്റ്റ് പാരമ്പര്യം പറയുന്നത് മലയുടെ അടിവാരത്തിൽ, സീനായ് മലയുടെ അടിവാരത്തിൽ എല്ലാവരും പങ്കെടുത്തൊരു ബലിയർപ്പണത്തോടുകൂടിയാണത്രേ അത് ചെയ്തത്, സ്ഥിരപ്പെടുത്തിയത് എന്നാണ്. ഇതനുസരിച്ച് ബലിമൃഗങ്ങളുടെ പകുതി രക്തം ബലിപീഠത്തിന്മേലും പകുതി ജനങ്ങളുടെ മേലും മോശ തളിക്കുന്നു. പിന്നെ ഉടമ്പടി ഗ്രന്ഥം മുഴുവനും ജനങ്ങളെ വായിച്ചു കേൾപ്പിച്ചതിന് ശേഷമാണ് ദൈവവുമായിട്ടുള്ള ഈ ഉടമ്പടി കരാറ് ഉറപ്പിക്കുന്നത്. പുറപ്പാടിൻ്റെ 25 അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളും പുരോഹിത പാരമ്പര്യത്തിൽ നിന്നും വന്നതാണ്. മോശയുടെ കാലത്തിന് ശേഷം രൂപം കൊണ്ട ആരാധനക്രമ ശൈലിയാണ് പ്രധാനമായും ഇതിൽ പ്രതിഫലിക്കുന്നത്. എന്നിരുന്നാലും പേടകത്തെയും കൂടാരത്തെയും സംബന്ധിച്ച കാര്യങ്ങൾ മോശയുടെ കാലം തൊട്ടുള്ള പാരമ്പര്യങ്ങളാണെന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവ് ദൈവം മോശയോട് അരുൾ ചെയ്തു എന്നുള്ള രീതിയിൽ എല്ലാം അവതരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം ഇസ്രായേലിൻ്റെ ആരാധനക്രമവും നിയമങ്ങളും ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ചിട്ടുള്ളതാണെന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്.
നന്ദിയായി ദൈവത്തിനേകിടാം നിത്യവും നൽഫലങ്ങളും ആദ്യജാതരെയും ജീവിക്കാം തവ സന്നിധേവിന്നിതിൽ ജീവനേകിടാം ഞങ്ങൾ വിശുദ്ധ ജനമായി.
ൾ ജനങ്ങൾ ദൈവത്തിന് അർപ്പിക്കേണ്ട കാഴ്ചവസ്തുക്കളുടെ പേരുകൾ പറയുന്ന കൂട്ടത്തിൽ എഫോദ, ഉരസ്ത്രാണം എന്നീ പൂജാവസ്ത്രങ്ങൾ അലങ്കരിക്കുന്നതിനാവശ്യമായ വസ്തുക്കളെപ്പറ്റിയും പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ എഫോദും ഉരസ്ത്രാണവും പുരോഹിത വസ്ത്രങ്ങളാണെന്നും അവ നിർമ്മിക്കേണ്ടത് എങ്ങനെയാണെന്നും പുറപ്പാടിൻ്റെ 28-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എഫോദ് അപ്പോൾ അക്കാലത്ത് പുരോഹിതന്മാർ ധരിച്ചിരുന്നൊരു വിശേഷപ്പെട്ട വസ്ത്രമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതിനുള്ളിലെ പോക്കറ്റ് പോലുള്ള ഒരു സംവിധാനമാണ് ഉരസ്ത്രാണം. യാവയുടെ തിരിച്ചുത്തം അന്വേഷിച്ചറിയാൻ വിശിഷ്ട ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച നാണയത്തുട്ടു പോലുള്ള കഷണങ്ങളാണ് ഉറീം തുമ്മീം. ഇവ എഫോദിൻ്റെ ഉരസ്ത്രാണത്തിൽ പുരോഹിതന്മാർ എപ്പോഴും കൊണ്ടു നടന്നിരുന്നത്രേ. ചില പ്രധാന അവസരങ്ങളിൽ ദൈവേഷ്ടം അന്വേഷിക്കുന്നതിന് നറുക്കെടുക്കുന്നത് പോലെ ഇവയിലൊന്ന് എടുത്തു നോക്കിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതുപോലെ ഉടമ്പടി പത്രിക സൂക്ഷിക്കുന്ന ഇടമാണ് ഉടമ്പടിയുടെ പേടകം. ഇതിന് ദൈവത്തിൻ്റെ പേടകം, വാഗ്ദത്ത പേടകം, സാക്ഷ്യപേടകം എന്നെല്ലാം പറയാറുണ്ട്. 10 കൽപ്പനകളെ രേഖപ്പെടുത്തിയിരുന്ന ശിലാഫലകങ്ങൾ ഇതിലാണ് ഇസ്രായേൽ സൂക്ഷിച്ചിരുന്നത്. പുറപ്പാടിൽ ദൈവജനം ഭക്ഷിച്ച പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് ഇസ്രായേൽ അപ്പമുണ്ടാക്കി പിന്നീട് ഈ പേടകത്തിൽ സൂക്ഷിക്കാൻ തുടങ്ങി. ഇതാണ് വാഗ്ദത്ത പേടകം, അല്ലെങ്കിൽ സാക്ഷ്യപേടകം. അന്ന് ഇസ്രായേലിലുണ്ടായിരുന്ന ദൈവീക സാന്നിധ്യത്തിന്റെ സജീവ സ്മരണ നിലനിർത്തുകയായിരുന്നു ഉടമ്പടി പേടകത്തിന്റെ ലക്ഷ്യം.
കൂടാരത്തിൽ പാർക്കും സാന്നിധ്യം, കൂടെ വസിക്കും ദൈവിക സാമീപ്യം, കൂട്ടായെത്തും വിണ്ടല സായുജ്യം, കൂടെ ഗമിക്കും രക്ഷക സാകല്യം, കൂടാരത്തിൽ പാർക്കും സാന്നിധ്യം, കൂടെ വസിക്കും ദൈവിക സാമീപ്യം, കൂട്ടായെത്തും വിണ്ടല സായുജ്യം, കൂടെ ഗമിക്കും രക്ഷക സാകല്യം.
വാഗ്ദത്ത പേടകം, അല്ലെങ്കിൽ ഉടമ്പടിയുടെ പേടകം സൂക്ഷിക്കാനുള്ള മഷ്കാൻ എന്ന് വിളിക്കുന്ന പ്രത്യേക കൂടാരത്തിൻ്റെ നിർമ്മാണത്തെപ്പറ്റിയാണ് 26-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പേടകമിരിക്കുന്ന ഭാഗം വിരിയിട്ട് മറയ്ക്കണം. അതിന് ദൈവം വസിക്കുന്ന ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ് ഹോളി ഓഫ് ഹോളീസ്. ഭാരതീയ ക്രമത്തിൽ ശ്രീകോവിൽ എന്ന് നാം പറയാറില്ലേ. അവിടെ പ്രധാന പുരോഹിതന് മാത്രമേ അപൂർവം സന്ദർഭങ്ങളിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ അത്രേ. സോളമൻ പണിതീർത്ത ദേവാലയത്തിലും വിരി ഈ രീതിയിൽ തന്നെയാണ് സംവിധാനം ചെയ്തത്. മനുഷ്യന് ദൈവം മഹാരഹസ്യമാണ്, മിസ്റ്ററിയാണ് എന്നുള്ളതിൻ്റെ സൂചന നൽകുകയാണ് വിരിയുടെ ഉദ്ദേശ്യം. പൗരസ്ത്യ റീത്തുകൾ മധുബഹായിൽ കർട്ടൻ ഉപയോഗിക്കുന്നത് ഈ പുരാതന പാരമ്പര്യത്തിൻ്റെ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ തുടർച്ചയാണ്. അപ്പം സൂക്ഷിക്കുന്ന മേശയുടെ പുറത്ത് വലതുവശത്തും ഇടതുവശത്തുമാണ് വിളക്കുകൾ, ദീപങ്ങൾ സ്ഥാപിക്കേണ്ടത്. പിന്നെ ഈ കൂടാരത്തിനൊരു അങ്കണം, ഒരു കൂടാര അങ്കണം ഉണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നീളം 100 മുഴവും വീതി 50 മുഴവുമാണ്. കൂടാരത്തിനുള്ളിൽ വിരിക്കുപുറത്ത് ഒരു കെടാവിളക്കുണ്ടായിരിക്കണം. ദൈവീക സാന്നിധ്യത്തിൻ്റെ അനുസ്മരണമായിട്ട് എന്നും അത് സൂക്ഷിക്കണം. അത് സന്ധ്യ മുതൽ പ്രഭാതം വരെയെന്നും കത്തി നിൽക്കണം. ഒലിവെണ്ണയാണ് അതിൽ ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നു. നവമായ ആരാധനക്രമശൈലിക്ക് നാന്ദിയല്ലേ ഇസ്രായേലിൻ്റെ ഈ ആരാധനക്രമ പാരമ്പര്യങ്ങൾ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. കരുവേല മരം കൊണ്ട് നിർമ്മിക്കേണ്ട ബലിപീഠത്തെക്കുറിച്ചും വിവരണമുണ്ട്. അതിന് 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമാണ് ഉണ്ടായിരിക്കേണ്ടത്. ധാന്യബലി, സമാധാന ബലി എന്നിവയ്ക്ക് ഇത്തരം ബലിപീഠം ഉപയോഗിക്കാമെന്നും കുറിച്ചിരിക്കുന്നു.
ശുശ്രൂഷകരാ പുരോഹിത ശ്രേഷ്ഠന്മാർ, അഹരോനിൽ സോദരങ്ങൾ കൂട്ടായ സേവകന്മാർ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുമപ്പോൾ, ദൈവസമക്ഷം മനുജർക്ക് മധ്യസ്ഥരായി.
പ പുരോഹിതന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ അഹ്റോനും അഹ്റോന്റെ പുത്രന്മാരുമാണ്. അഹ്റോന് നാല് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നിവരാണ്. അഹ്റോൻ തന്നെ പ്രധാന പുരോഹിതനായിരുന്നു. മറ്റുള്ളവർ സാധാരണ പുരോഹിതന്മാരും. മോശയാണ് ഇവരെ നിയമിക്കുന്നത്. അതിൽ നിന്നും മോശയുടെ സ്ഥാനം ഇവർക്കെല്ലാം ഉപരിയാണെന്നും നാം മനസ്സിലാക്കണം. മഹാപുരോഹിതൻ, പ്രധാന പുരോഹിതൻ, ദേവാലയത്തിൻ്റെ അധികാരി എന്നുള്ള പ്രയോഗങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ വിപ്രവാസത്തിന് മുന്നേ തന്നെ പ്രചാരത്തിൽ ഉപയോഗത്തിലുണ്ടായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കാൻ. മോശയും അഹ്റോനുമൊക്കെ പണ്ടു മുതൽക്കേ മഹാപുരോഹിതന്മാരെ പോലെ ജനങ്ങളെ ദൈവവുമായി രമ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം നിൽക്കുന്ന ജോലിയാണ്, ഉത്തരവാദിത്വമാണ് വഹിച്ചിരുന്നത് എന്ന് ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അധ്യായം 30 പുരോഹിതാഭിഷേകക്രമം വിവരിക്കുന്നുണ്ട്. കൂടാരവാദിക്കൽ മോശ അഹ്റോനെയും പുത്രന്മാരെയും നിർത്തി ആദ്യം തന്നെ അവരുടെ പാദങ്ങളിൽ വെള്ളമൊഴിച്ച് ശുദ്ധികലശം ചെയ്യുന്നു. അതിനുശേഷം അവരെ പുരോഹിത വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. പിന്നീട് സുഗന്ധം കലർത്തിയ എണ്ണ തലയിലൊഴിച്ച് അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ഇസ്രായേലിൽ പൗരോഹിത്യം അഹ്റോനും സന്തതികൾക്കും ശാശ്വതമായി നൽകിയിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ.
സമാഗമകൂടാരം കർത്തനിൽ സാന്ത്വന സാന്നിധ്യം സാക്ഷ്യപേടകം യാവേയിൽ അതിവിശുദ്ധ മന്ദിരം സാക്ഷ്യമേകും നവജനം ഇസ്രായേൽ ജനം അവിടെ സംഗമിക്കും സ്തുതിക്കും ഗമിക്കും പുറപ്പാടിതിൽ.
വീണ്ടും നാം സീനായ് മലയിലെ രംഗങ്ങളിലേക്ക് കടക്കുകയാണ്. സാബത്ത് ആചരണത്തിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി പ്രത്യേകം ഓർപ്പിച്ച ശേഷം ഉടമ്പടി എഴുതിയ 2 കൽഫലകങ്ങൾ സീനായിൽ ദൈവം മോശയ്ക്ക് നൽകി. അതിനുശേഷമാണ് കർത്താവിൻ്റെ മലയിൽ നിന്ന് മോശ ഇറങ്ങി വരുന്നത്. അങ്ങനെ നീണ്ട സമയപരിധിക്ക് ശേഷം മോശ മലയിറങ്ങി ജനമധ്യത്തിലെത്തുമ്പോൾ ദർശിക്കുന്ന കാര്യങ്ങൾ അടുത്ത പ്രക്ഷേപണത്തിൽ നമുക്ക് പഠിക്കാം.
ജനമതിൻ പുറപ്പാട് നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട് മാനവകുലമതിൻ പുറപ്പാട്.
പുറപ്പാടിന്റെ പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും അടുത്തയാഴ്ചയിൽ ശ്രവിക്കാം.